ആദി മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനുബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിക്ഷിതാവേ നിനക്ക് സ്തുതി, പാപികളായ എന്റെ അടിയാരോട് കരുണയെന്ന് വശ്യരാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കി നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടത്തിലെ പോലെ അപ്പമീനുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷിക്കരുതേ വിനോദത്തിൽ ഞങ്ങളെ രക്ഷപ്പെടണമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീസ്രകളിൽ വാഴ്ത്തപ്പെട്ടാകുന്നു. നിന്റെ നമ്മുടെ കർത്താവായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സും ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു രാത്രികാലം കൂടി ഞങ്ങൾക്ക് നൽകുന്നതിനെ ഓർത്തിനെ സ്തുതിക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവേ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. പല കാരണങ്ങളാൽ ഇന്ന് സംബന്ധിക്കാതെ ഇരിക്കുന്നവരെ എന്തിനും ഭാഗ്യ അർപ്പിക്കുന്നു. വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിക്കണമേ. വനിതാ സമാജത്തെ കർത്താവേ ഈ നോർത്ത് അമേരിക്കയിലെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറ്റണമേ. കേവലം ദൈവാലയത്തിന്റെ നാല് ഭിത്തിക്കുള്ളിൽ മാത്രമല്ല അതിനപ്പുറമായി കർത്താവേ മാറി വരുന്ന സംസ്കാരത്തിന്റെയും സാഹചര്യത്തിന്റെയും നടുവിൽ യേശുക്രിസ്തുവിന്റെ ഉത്തമ സാക്ഷികളായി പരിശുദ്ധ അമ്മയുടെ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് നല്ല സഹോദരിമാരായി നല്ല മാതാക്കളായി ഉത്തമ കുടുംബിനികളായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ആദിമാതാവായ ഹൗവായിക്കുണ്ടായ ശാപം പരിശുദ്ധ അമ്മയിലൂടെ പരിഹരിക്കപ്പെട്ടതുപോലെ കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരിമാരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളുടെ നടുവിൽ കർത്താവേ കുരിശിൻ ചുവട്ടിലോളവും തുടർന്നും കർത്താവേ നിന്നെ പിൻപറ്റി വരുന്നവരായ ഒരു സ്ത്രീകളുടെ വലിയ കൂട്ടമുണ്ടായിരുന്നുവല്ലോ കർത്താവെ, ഇവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക വരദാനങ്ങൾക്കായിട്ട് നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കൃപ കൂടെയിരിക്കണമേ. നിന്റെ കുരിശിൽ തറപ്പിനെ ഏറ്റുപറയുവാനും നിന്റെ പുനരുത്ഥാനത്തിൽ സന്തോഷിപ്പാനും രക്ഷാകരമായ നിന്റെ സുവിശേഷം ലോകമൊട്ടുക്കും പ്രസ്താവിക്കുവാനും തക്കവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വ്യക്തി കർത്താവെ ഞങ്ങളുടെ ഇടവകയിൽ അനുഗ്രഹീതമായ മാറ്റങ്ങൾ വരുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരിലൂടെ കർത്താവ് പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപാരങ്ങൾ അനുഗ്രഹമായിട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. പ്രത്യേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു സ്വയം സന്ധ്യാസമയം ആശംസിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ചേർന്നു വന്നിരിക്കുകയാണ്. കുറച്ചുപേരെങ്കിലും വരുവാൻ തക്കവണ്ണം ഇടയാക്കിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വ്യാഴാഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മതോപദേശ സാരങ്ങളിൽ നിന്നാണ്. അതിന്റെ ഈ വർഷത്തെ നമുക്ക് പഠിക്കുവാനുള്ള 22 അധ്യായങ്ങളുടെ അവസാന അധ്യായങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ അവസാനത്തെ 4 അധ്യായങ്ങൾ 19, 20, 21, 22 അതില് 20, 21 അധ്യായങ്ങൾ അടുത്തടുത്ത് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം 19, 22 കൂടെ ഒന്നിച്ച് പഠിക്കാം. അങ്ങനെയാണ് നമ്മൾ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 20-ാമത്തെ അധ്യായത്തിന്റെ ഏകദേശം അവസാന പാദത്തിലേക്ക് 10 പ്രധാന ആശയങ്ങളുള്ള 20-ാമത്തെ അധ്യായത്തിന്റെ 9 പ്രധാന ആശയങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. വാങ്ങിപ്പോയവർക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, അവരുടെ അവസ്ഥ ഇപ്പോഴെന്താണെന്നുള്ളത്, ഈ കാര്യം പഠിക്കുന്നതിന് തൊട്ടു മുൻപേ ഉള്ള ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഒരു ക്ലാസ് ഒരു മണിക്കൂർ മുഴുവൻ എന്താണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മരിച്ചവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, അവര് എങ്ങനെയാണ് ആത്മാവിലായിരിക്കുന്നത്, ഈ അവരുടെ ശരീരവും ആത്മാവും തമ്മിൽ എങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ശരീരത്തിന് ഇനി ഉണ്ടാകുവാനുള്ള പുനരുത്ഥാനം എന്താ എന്നും ആത്മാവിൽ ഇപ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുവെന്നുമെല്ലാം വളരെ വിശദമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ ഇരുന്നവരുണ്ടെങ്കിൽ മുൻപുള്ള ഓഡിയോ റെക്കോർഡിങ്സ് നിങ്ങൾ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അത് കേൾക്കാനായിട്ട് സാധിക്കും. അത് പ്രയോജനപ്പെടുത്തണമെന്ന് ഓർപ്പിക്കുന്നു. അധികം മുഖപുരിയൊന്നും കൂടാതെ ഇന്ന് നമ്മൾ പഠിക്കുവാനുള്ള 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. 9 പ്രധാന പോയിന്റുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ 9-ാമത്തേത് നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, സകല പരിശുദ്ധന്മാരും ദീർഘദർശിമാരും ലോകത്തിലുള്ളവരൊക്കെയും അവനു വേണ്ടി അപേക്ഷിച്ചാലും അവൻ കൃപയ്ക്ക് യോഗ്യനായി തീരുന്നതല്ല എന്നൊരു ആശയമാണ് കണ്ടത്. അത് ആരാണ്, ആർക്കു വേണ്ടി അപേക്ഷിച്ചാലാണ് അവന് കൃപ കിട്ടാത്തത്, അതാണ് 8-ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും മറ്റുള്ളവർ എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളുമല്ലോ എന്നുള്ള വിചാരത്തോടുകൂടി ജഡമയനായ ഒരുത്തൻ നടക്കുന്നുവെങ്കിൽ അത് മരണത്തിലുള്ള പാപങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഒരിക്കലും അവനെ നീതിയിലേക്ക് തിരിപ്പിക്കാനായിട്ട് സാധ്യമല്ല. സകല പരിശുദ്ധന്മാരും ദീർഘദർശിമാരും ലോകത്തിലുള്ളവരൊക്കെയും അവനു വേണ്ടി അപേക്ഷിച്ചാലും അവൻ കൃപയ്ക്ക് യോഗ്യനായി തീരുന്നതല്ല എന്നതാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവെ ഓർത്തഡോക്സുകാരുടെ ഇടയിലുള്ള ഒരു ചിന്താഗതി ചിലർക്കെങ്കിലും ഉണ്ട്, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാനസാന്തരം ഒന്നും കൂടെ അതെങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം, 40-ാം ദിവസവും ആണ്ട് ശ്രാദ്ധങ്ങളും ഒക്കെ നടത്തി ബാക്കിയുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ എല്ലാ ആണ്ടിലും വളരെ വിശദമായിട്ട് കുർബാനയൊക്കെ ചൊല്ലിച്ച് ഒരു പോട്ടിലൊക്കെ ഒക്കെ നടത്തി അങ്ങനെ എൻ്റെ ആത്മാവിനെ അങ്ങ് സ്വർഗത്തിലോട്ട് കയറ്റി വിട്ടോളും, അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ എനിക്ക് അനുതാപം വേണ്ട, ഞാൻ ഇച്ചിരി മദ്യപിക്കുകയും ഞാൻ ഇച്ചിരി തെറ്റായ മാർഗത്തിൽ നടക്കുകയും ഞാൻ നിഗളം, അത്യാഗ്രഹം, അതിമോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത തുടങ്ങിയ തിന്മകളിലൂടെയൊക്കെ പോവുകയൊക്കെ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന, അനുതാപമില്ലാതെ അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ആരൊക്കെ യാചിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലെന്നാണ് ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദയവായി ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക്, മനോജ് ഉണ്ടോ ലൈനില്? ഹലോ മനോജ്, മറ്റുള്ള ലൈനൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാവോ, എല്ലാരും സംസാരിക്കുന്നൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹലോ ഹലോ, ഓക്കെ, ജിജിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് ജിജിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ.
എന്തിനാ ഇത് മറ്റു ലൈനുകളൊക്കെ മ്യൂട്ട് ചെയ്തു? ഇനി ഓരോരുത്തരോടും നിർദ്ദേശിക്കുന്നതിന് പകരം മനോജിനോട് അങ്ങ് പറഞ്ഞേക്കാൾ എളുപ്പമുണ്ടല്ലോ. അതിരാസിനെ ഓഫീസിലിരുന്ന കാര്യം ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ വർത്താനം പറയുന്നത് വിനോദമില്ല, പക്ഷെ ഈ ക്ലാസ് എടുക്കുന്നവർക്കേ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇത്രയും നമ്മൾ പ്രയാസപ്പെട്ട് ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. ഇവിടെ നിങ്ങൾ ശബ്ദം വർത്താനം പറഞ്ഞ് ഇങ്ങോട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്, അതൊരു പ്രശ്നം. അതുകൂടാതെ നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴേ അത് ചുമ്മാ ഇങ്ങനെ കേൾക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അതാരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും എന്നൊരു തോന്നല് പ്രസംഗിക്കുന്ന ആളിനുണ്ടാകും. അതുകൊണ്ട് അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുമല്ലോ, അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ തിന്മ ചെയ്താലും മറ്റുള്ളവരെന്നെ പ്രാർത്ഥിച്ച് ധൂപ്രാർത്ഥനയൊക്കെ നടത്തി എന്നെ പുകച്ച് സ്വർഗത്തിലോട്ട് കയറ്റിക്കോളും എന്ന് വിചാരിച്ച് ഇവിടെ എന്ത് പാപം ചെയ്ത് നടക്കുന്നവർക്ക് വേണ്ടി ആരൊക്കെ അപേക്ഷിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്നാ. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും പിതാക്കന്മാരെ നമ്മളെ ഓർപ്പിക്കുന്നത് പോലെ മരണം, ന്യായവിധി, സ്വർഗം, നരകം പലപ്പോഴും എന്റെ പ്രസംഗങ്ങളിലും തുടർച്ചയായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം യാഥാർത്ഥ്യം അതായതുകൊണ്ട് നമുക്കെപ്പോഴും ആദ്യം നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചിന്ത മരണം, പിന്നീട് ന്യായവിധി, ന്യായവിധിക്കുന്ന ഒരു ദൈവമുണ്ട്, പിന്നീട് സ്വർഗമോ നരകമോ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇതിലേത് വേണം ഞാൻ കരസ്ഥമാക്കുവാൻ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്നുള്ളത് ചിന്തിച്ച് നമ്മളുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ തക്കം നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എനിക്ക് ആ കാര്യത്തിൽ ഞാൻ പന്തക്കോസുകാരെ വളരെ ശക്തമായിട്ട് കുറ്റപ്പെടുത്തുകയും അവരുടെ തിയോളജിക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് അവരോട് വളരെ ബഹുമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, പോസിറ്റീവും കൂടെ പറയണമല്ലോ. അവര് ഈ കലക്കവെള്ളത്തിലൊക്കെ ആണെങ്കിലും ഒന്ന് മുങ്ങി മീശയൊക്കെ ഒന്ന് വടിച്ച് വേറെ ഒരു ജീവിതം, വേർപാടിന്റെ ജീവിതമെന്ന് അവർ പറയുന്നു. അതിലേക്ക് പോയി കഴിയുമ്പോൾ കുറെ മാറ്റം, അവർക്ക് പിന്നീട് അഹങ്കാരവും നിഗളവും ഒക്കെ വരുന്നുണ്ട്. ഈ സ്വർഗത്തിലോട്ട് ഞങ്ങൾ നേരിട്ട് അങ്ങ് പോകുന്നൊക്കെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ ജീവിതത്തിന്റെ വലിയൊരു മാറ്റം, എത്രമാത്രം തിന്മകളിലൂടെ ജീവിക്കുന്നവര് ഒത്തിരി നന്മയിലേക്ക് വരുന്നുണ്ടെന്നറിയാം. ഒരു മാറ്റം, ഒരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വലിയ ദൈവശാസ്ത്രവും വലിയ ദൈവശാസ്ത്ര വിശാരദന്മാരും പണ്ഡിതന്മാരും ഒക്കെ നമ്മളുടെ വിശ്വാസ സത്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്കൊരു ഈസി ഗോയിങ്. ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന അതല്ല. ഇതിലൂടെ എല്ലാം നമ്മളുടെ ഒരു മാറ്റമാ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും, സ്ത്രീകളാണ് കൂടുതൽ പേര്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ഇതൊക്കെ ഇടയാകണം. അല്ലാതെ നമ്മൾ കുറെ ക്ലാസ്സുകൾ എടുത്ത് പരീക്ഷ എഴുതി പാസ്സായി ഇന്ന പള്ളിക്ക് ഒന്നാം സ്ഥാനം കിട്ടി എനിക്ക് ഒന്നാം സ്ഥാനമായിരുന്നു എന്നും നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യം, ഒരു പ്രയോജനവും ഇല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രയോജനം ആ കാര്യത്തിനില്ല. എങ്ങനെയാണ് അത് പ്രയോജനപ്പെടുക? എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയില്ലെങ്കിലും ഞാൻ എന്റെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന കാര്യങ്ങൾ അല്പമെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് കൂടുതൽ പ്രയോജനമുള്ളതായിട്ട് തീരും. അതുകൊണ്ട് എല്ലാവരും ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം. അത് അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയാ അഞ്ചാറ് മാസമായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. പക്ഷേ അതിനപ്പുറമായിട്ടൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവമേ ഇടയാക്കണം. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയിൽ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമല്ല, എന്റെ ജീവിതമാകുന്ന പരീക്ഷണത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അതിൽ വിജയം പ്രാപിക്കുവാൻ ഞാൻ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരു മാനസാന്തരത്തിന് യോഗ്യമായ പരിശുദ്ധാത്മാവിന്റെ കൃപ, ഒരു അനുഗ്രഹം എന്റെ ഉള്ളിൽ വീക്ഷണമേ എന്നുള്ള ബോധ്യം കൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ഉറപ്പിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ തിന്മകളിൽ നിന്ന് മാറി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്നുള്ളതാണ്. ആ 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ പ്രധാന ആശയത്തിലേക്ക് വരുന്നു. അവൻ കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ പാർക്കുക എന്നുള്ള വിപരീത യുക്തിക്ക് അനുരൂപമാകിയാൽ കൃപ അറ്റവനുമാകുന്നു. അതായത് ഞാനിപ്പോ പറഞ്ഞ ഈ മനുഷ്യൻ, അതാണോ പെണ്ണോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവിടെ ജീവനോടിരിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരുള്ളതെല്ലാം എനിക്ക് വേണ്ടി അപേക്ഷിക്കും, ഞാൻ ജീവനോടിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, മരിച്ചതിന് ശേഷവും എന്റെ ഭാര്യ, എന്റെ പിള്ളേരും, എന്റെ ഭർത്താവും, എന്റെ സഹോദരങ്ങളും ഒക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയും ജീവിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ പറ്റി പറയുക. അവൻ എന്താ ചെയ്യുന്നേ? അവൻ കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ പാർക്കുകയാണ്. ഇത് നിങ്ങള് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതായ കാര്യമാണ്. 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കാവോ? റോമർ 6:1.
ആകയാൽ നാം എന്തു പറയുന്നു? കൃപ പരിചയേണ്ടതിനെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്.
അതാ പറയുന്നേ, കൃപ, ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ. ദൈവം കരുണാമയന, കൃപയുള്ളവന്, അതുകൊണ്ട് ഞാൻ എല്ലാം പാപങ്ങളും അങ്ങ് ചെയ്യാം, ഒരിക്കലും പാടില്ല എന്നാ പറയുന്നേ. അപ്പൊ ഈ ലോകത്തില് മറ്റുള്ളവര് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, മറ്റുള്ളവരെ എനിക്ക് വേണ്ടി മരണാനന്തരം പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, എന്റെ ആത്മാവിന് അങ്ങനെ വിടുതൽ കിട്ടും എന്ന് വിചാരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാനസാന്തരമില്ലാതെ ആരെങ്കിലും പോകുന്നുവെങ്കിൽ അവനു വേണ്ടി പരിശുദ്ധന്മാരും ദീർഘദർശന്മാരുടെ ഗണവും വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഗണം ഒന്നിച്ചെന്ന് അപേക്ഷിച്ചിട്ടും കാര്യമില്ലെന്ന് പറയുക. അതുകൊണ്ട് നമുക്ക് ആവശ്യം തീർച്ചയായും ഈ ലോകത്തിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് നമുക്ക് മാനസാന്തരത്തിന് യോഗ്യമായ ഒരു ഫലം കായ്ക്കുവാനാണ് ഇതെല്ലാം മുഖാന്തരമായി തീരേണ്ടതെന്ന് ഓർപ്പിക്കും. വീണ്ടും പറയുന്ന കാര്യം എന്തെന്നാൽ ജീവനോടിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും മറ്റുള്ളവരുടെ പ്രാർത്ഥന മൂലം കൃപ ലഭിക്കുന്നത് മരണത്തിനല്ലാത്ത പാപങ്ങൾ ചെയ്തു പോയിട്ടുള്ളവരെങ്കിലും മെസ്സിഹായിൽ സ്ഥിരമുള്ള വിശ്വാസത്തോടുകൂടി കൃപയ്ക്ക് പാത്രവാന്മാരായി നടക്കുന്നവർക്ക് മാത്രമാകുന്നു. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. മറ്റുള്ളവർ പ്രാർത്ഥിച്ചാല് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് മരണത്തിനല്ലാത്ത പാപങ്ങൾ ചെയ്തു പോവുക. അപ്പൊ മരണത്തിനുള്ള പാപം ഉണ്ടോ എന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും മരണത്തിനായിട്ടുള്ള പാപമുണ്ട്, മരണകരമായ പാപങ്ങൾ. നിങ്ങള് നിങ്ങളുടെ കുർബാനക്രമം ഉണ്ടെങ്കിൽ അതിനകത്ത് പുതിയ കുർബാനക്രമത്തിൽ, മലയാളം കുർബാനക്രമത്തിൽ 256-ാമത്തെ പേജിൽ പ്രത്യേകിച്ച് ഈ കുംഭസാരക്രമം അതിനകത്ത് പാപങ്ങളുടെ പട്ടികയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് ഈ മരണകരമായ 7 പാപങ്ങളെ പറ്റി പ്രത്യേകിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അതിലെ മരണകരമായ 7 പാപങ്ങളിൽ പ്രധാനപ്പെട്ട 7ഉം പ്രധാനപ്പെട്ടത് തന്നെയാണ്. എങ്കിലും അത് ഒരു ഓർഡർ അനുസരിച്ച് പറയേണ്ടത് കൊണ്ട് ഒന്നാമത്തേത് നിഗളം, നിഗളം. രണ്ട് അത്യാഗ്രഹം. മൂന്ന് മോഹം, മോഹിക്കുക. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു എന്ന് യാക്കോബിന്റെ ലേഖനം 1:15 നമ്മൾ വായിക്കുന്നുണ്ട്. മോഹം, ആദ്യം മോഹം ഉണ്ടാകുന്നു, മോഹത്തിൽ നിന്ന് പാപം ഉണ്ടാവുകയാണ്. ആദ്യ മാതാവായ ഹൗവ കാണാൻ ഭംഗിയുള്ളതും വൃക്ഷഫലം തിന്മാൻ യോഗ്യവും എന്ന് കണ്ടു, എന്നിട്ട് അങ്ങനെ മോഹിച്ചത് പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു എന്നാ പറയുക. അപ്പൊ മോഹമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നത്. പിന്നീട് പറയുന്നത് കോപം, ദേഷ്യപ്പെടുക. ഈ കോപം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എടി നീ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കെട്ടിയവനോട് ഇങ്ങേര് ഇങ്ങനെ ചെയ്യണം, അല്ലെ മക്കളോട് എടാ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ 911 വിളിക്കുമെന്ന് പേടിച്ചാ പറയുന്നത്. എന്നാലും അങ്ങനൊന്ന് പറയുന്നുവെങ്കിൽ, കോപിച്ച് പറയുമെങ്കിൽ എന്താ ഈ കോപം എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന ഒരാശയം മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു മെത്തഡോളജിയാ കോപം. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ ശരിയെന്ന്, ശരിയാണെങ്കിൽ ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ, അത് ശരിയെന്ന് പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനുള്ള ഈ മെത്തഡോളജി എന്ന് പറയുന്നത് കോപം മാത്രമല്ലല്ലോ, സ്നേഹത്തിലൂടെ പറയാൻ പറ്റും. കോപിച്ച് 10 പ്രാവശ്യം പറയുന്ന കാര്യം ഒരുപക്ഷെ സ്നേഹത്തിലൂടെ 5 പ്രാവശ്യം പറയുമ്പോഴെങ്കിലും പ്രയോജനം ഉണ്ടാകും. പിന്നീട് അത് 3, 2, 1 പിന്നീട് സ്നേഹത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യണമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കോപം ഒഴിവാക്കുക. നിങ്ങളുടെ പ്രധാന ആശയങ്ങളിൽ നിന്ന്, നല്ല ആശയങ്ങളിൽ നിന്ന് പുറകിൽ പോകണമെന്നല്ല പറഞ്ഞത്, അതിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. രണ്ടാമത് പിന്നീട് പറയുന്ന നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു. പിന്നീട് പറയുന്ന കാര്യമാണ് അതിഭക്ഷണം, അതിഭക്ഷണം, അതിഭക്ഷണം. പാപമാകട്ടോ, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക, അത് പല രീതിയിൽ. ഈ ഫേസ്ബുക്കിനകത്തൂടെ മാത്രം ഭക്ഷണം കളയുന്നത് തെറ്റാണെന്ന് 2 കമന്റ് ഇങ്ങനെ എഴുതിവിട്ടാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൂടി ചെയ്യണം. ഓരോ ദിവസവും നിങ്ങൾ ചുമ്മാ നിങ്ങളുടെ ഫ്രിഡ്ജ് തുറന്ന്, ഇപ്പം ഈ എന്നെ കേൾക്കുന്ന അമ്മാമ്മമാരെല്ലാവരും ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്രിഡ്ജ് തുറന്നൊന്ന് നോക്കണം, എന്തൊക്കെ സാധനങ്ങൾ അനാവശ്യമായിട്ട് അതിനകത്തിരിപ്പുണ്ടെന്ന് നോക്കണം. എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന, എന്ത് നമ്മൾ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ കരുതിക്കൂട്ടി വെച്ചേക്കുക. 7 മാസമായ സാധനം വരെ കാണും. അതുകൊണ്ട് ഈ ഫ്രിഡ്ജിന്റെ ഏറ്റവും മുന്നിലിരിക്കുന്ന സാധനം നമ്മൾ ആദ്യം എടുക്കുന്നു, ഏറ്റവും പുറകിലോട്ടുള്ളത് ഓരോന്ന് തീരുമ്പോൾ തീരുമ്പോൾ പിന്നെ പുറകോട്ട് പോകുന്നു. ഏറ്റവും പുറകിലിരിക്കുന്നതൊക്കെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞിട്ട് കുറെ നാളുകളും കഴിഞ്ഞതായിരിക്കാം. അപ്പൊ ഇതിങ്ങനെ ഈ അതിഭക്ഷണം, അമിതമായ ഭക്ഷണം എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമാണ്. ഒരു ഒരു ഇപ്പം ചിക്കന്റെ ഒരു ഇതും കൊണ്ട് തന്നെ എന്തെല്ലാം വിഭവങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു നമ്മളുടെ വനിതാ സമാജത്തിലെ അംഗങ്ങൾ ഏതായാലും ചമ്മന്തിയും പപ്പടം കാച്ചാനും ഉണക്കമീൻ വറക്കാനും ഒക്കെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി വെക്കാനും ഒക്കെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊണ്ട് കുഴപ്പമില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നോക്കൂ, നിങ്ങളിപ്പോ ഈ ഒരു റെസിപ്പി ഇല്ലാത്ത ഒരു ടി വി ചാനൽ പോലും ഇല്ല. അപ്പൊ അങ്ങനെ എല്ലായിടത്തും ഭക്ഷണമാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മുതൽ ഇത് തന്നെയായിരുന്നല്ലോ ഹൗവ അമ്മച്ചിയും വീഴ്ത്തിയത്, ഈ ഭക്ഷണത്തെ തന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കരുതെന്നല്ല പറഞ്ഞ്, രുചികരമായി പല വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കരുതെന്നല്ല പറഞ്ഞ്. അതിഭക്ഷണം, ഓവർ ഫുഡ് എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. നിങ്ങള് ഒബിയോസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാം, അത് തീർച്ചയായിട്ടും അമേരിക്കയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്താണ് എന്നുള്ളത് ഓർക്കുക. നമ്മളുടെ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വർദ്ധിക്കുന്നതിന് ഒരു കാരണമാണ്. ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ദൈവികമായി അത് തിന്മ തന്നെയാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. എങ്ങനെയാണ് വേണ്ടിയതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചം തരട്ടെ. പിന്നീടുള്ള കാര്യമാണ് അസൂയ. അസൂയ മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള നമ്മളുടെ ചെറിയതായിരിക്കുന്ന പ്രയാസം. അതുകൊണ്ടാണല്ലോ ആദ്യമൊക്കെ നമ്മുടെ സെയിം ബാച്ചിൽ തന്നെ അമേരിക്കയിൽ വന്നവരുമായിട്ട് നമുക്ക് വലിയ സ്നേഹമൊക്കെയാണ്. കുറെ നാൾ അവരുമായിട്ട് സ്നേഹിച്ച് ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് അവനൊരു വണ്ടി എടുത്തപ്പോൾ നമ്മുടെ വിധം മാറി. അവൻ വണ്ടിയുടെ ഗ്രേഡ് ഇച്ചിലൂടെ കൂട്ടിയപ്പോൾ പിന്നെ നമ്മുടെ വിധം മാറി. ഇപ്പം നമ്മൾ അവനോട് മിണ്ടത്തേ ഇല്ലല്ലോ, അല്ലേ? അവൻ എന്തെങ്കിലും വണ്ടി എടുത്തു, ഇല്ലെങ്കിൽ അവൻ ഒരു വീട് മേടിച്ചു എന്നുള്ളതേ ഉള്ളൂ പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ അസൂയ മറ്റുള്ള നമ്മളോടും മറ്റുള്ളവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം. പരസ്പരം ഉണ്ടാകുന്ന കാര്യം, നമ്മുടെ മാത്രം കുറ്റമല്ല ഈ പറയുന്നത്, പരസ്പരം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞത്, ചെറിയ ചെറിയ കാര്യങ്ങൾ. സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് 25 കൊല്ലമായില്ലേ, എന്നാ കാര്യം? നിങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നു, ഇപ്പം ബാക്കി 3 സഹോദരങ്ങൾ നാട്ടിലുണ്ട്, അവരുടെ എല്ലാവരുടെയും കൂടെ കാര്യം നമുക്ക് നോക്കാനായിട്ട് പറ്റത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ വിഡ്രോ ചെയ്ത് നിൽക്കുന്നതാണ്, അതൊരു വിഷയം. രണ്ടാമതായിട്ട് അവൻ നമ്മുടെ ഉയർച്ചയിൽ അവനുണ്ടായ ഒരു അസൂയയുടെ ഭാഗം കൂടെ അതിനകത്ത് കാണുമായിരിക്കാം. ഉയർച്ച എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് പറയുകയാണ് നമ്മൾ അമേരിക്കയിൽ പോകാൻ ദൈവം അനുഗ്രഹിച്ചതൊക്കെ നമ്മുടെ ഉയർച്ചയാണെന്നൊക്കെ പറയുക. അപ്പൊ നമ്മൾ സ്വന്തം സഹോദരങ്ങളെ മറന്നു പോവുക. നിങ്ങൾ നോക്കൂ, പഞ്ചാബികളും ചൈനക്കാരും ഉണ്ടെങ്കിൽ അവരവരുടെ സഹോദരങ്ങളെ അമ്മാമ്മയും വല്യപ്പനും വല്യമ്മച്ചിയും അവരുടെ കുടുംബക്കാരെ മുഴുവൻ ഇവിടെ കൊണ്ടുവരും. 40 വർഷമായിട്ട് അമേരിക്ക വന്ന എന്റെ പ്രിയപ്പെട്ട അപ്പ അച്ഛന്മാരോടും അമ്മാമ്മമാരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എത്ര പേരെ കൊണ്ടുവന്നു ഇവിടെ? ചുമ്മാ ശാന്തമായിട്ട് ചിന്തിച്ചാ മതി. അസൂയ, ഞാൻ ആ വിഷയം വിടുന്നു. അടുത്താണ് അലസത. അലസത, അലസത എന്ന് പറയുന്നത് ദൈവം നമുക്ക് തരുന്ന സമയം, അത് തെറ്റായിട്ട് വിനിയോഗിക്കുക, അത് ലേസിനെസ് എന്നുള്ളത്. വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മരണകരമായ പാപങ്ങളാണ് നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത എന്നിവ. പിന്നീട് ഈ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതാ ഇവിടെ മരണകരമായി എന്ന് മതോപദേശ സാരങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനും കൂടി വിരോധമായ പാപങ്ങളാണ്. അതായത് പരിശുദ്ധാത്മാവിന് വിരോധമായ 6 പാപങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തുകൊണ്ടോ എന്നുള്ള അനർഹമായ ചിന്ത. ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തു കൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത, അർഹപ്പെടാത്ത കാര്യം. അതുകൊണ്ടാണ് ഇപ്പം റോമർ 6:1 വായിപ്പിച്ച് കൃപ പെരുകേണ്ടതിന് പാപം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ പാപം വർദ്ധിപ്പിച്ചാൽ ദൈവം അതുപോലെ കൃപയും വർദ്ധിപ്പിച്ചോളുമല്ലോ. നോ, നെവർ. അത് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ്. വിശുദ്ധന്മാർ മുഴുവൻ ഒന്നിച്ചെന്ന് അപേക്ഷിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. ദെൻ നിരാശ. നമ്മളെ ഈ പിശാചിന്റെ അവന്റെ കയ്യിലെ ആയുധങ്ങളെല്ലാം കൂടെ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മൂർച്ച കൂടിയ ആയുധം, നല്ല വെട്ടിത്തിളങ്ങിയിരിക്കുന്ന ആയുധം, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണല്ലോ വെട്ടിത്തിളങ്ങിയിരിക്കുന്നത്, അല്ലാത്തതെല്ലാം തുരുമ്പെടുത്തിരിക്കും. ഏറ്റവും കൂടുതൽ വെട്ടിത്തിളങ്ങിയിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് നിരാശയാണെന്നാ പറയുക. അത് പരിശുദ്ധാത്മാവിന് വിരോധമായൊരു പാവമാണ്. പിന്നെ സത്യനിഷേധം, സത്യത്തെ നിഷേധിക്കുക, ചെറിയ കള്ളങ്ങൾ പറയുക, താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം. നമ്മൾ പറയുന്ന വൈറ്റ് ലൈ എന്നാ പറയുന്നത് അല്ലേ, വെളുത്ത കള്ളം, ശുദ്ധമായ കള്ളത്തരം. അത് ശുദ്ധമായ സൈനൈഡ് എന്ന് പറയുന്ന പോലെയോ, ശുദ്ധമായ പിന്നെ എന്താ പറയുന്നത് ഫ്യൂരിഡാൻ എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൂ. അത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? സത്യനിഷേധം. അത് ചെറുതും വലുതും എന്നുള്ളതല്ല, സത്യത്തെ നിഷേധിക്കാനായിട്ട് പാടില്ല. സത്യം സത്യമായി പറയുവാനിടയാകണം. പിന്നീടുള്ളതാണ് അവരന്റെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ. ഇനി അവൻ കാറ് മേടിച്ചില്ലെങ്കിലും അവന് ആത്മീയമായിട്ട് ചില പുരോഗതി ഉണ്ടായാല് അതിലുള്ള അസൂയ. ഇതും പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ്. പിന്നെ മനഃപൂർവമായ പാപാസക്തി. നിങ്ങൾക്കറിയാലോ ഒരു മനുഷ്യനും പാപം ചെയ്യുന്നത് ഇങ്ങനെ ഞൊടിയിട കൊണ്ടോ ടപ്പേ എന്നൊന്ന് പറയുന്ന നിമിഷം കൊണ്ടോ അല്ല, ഒരു സെക്കൻഡ് കൊണ്ടോ അല്ല. ഒരു മനുഷ്യൻ അങ്ങനെ പാപം ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ നടക്കുന്ന പാപങ്ങളിൽ അങ്ങനെ ഒരു നിമിഷം കൊണ്ട് തോന്നുന്ന ഒരു പാപം എന്ന് പറഞ്ഞാൽ 5% താഴെ ആയിരിക്കും. അതിൽ താഴെ ഉള്ളൂ, 3% വല്ല കാണും. ബാക്കി 95% നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ, ഈ ലോകത്തിൽ നടക്കുന്ന പാപങ്ങൾ ഏതെടുത്താലും അത് മനഃപൂർവമായുള്ള പാപാസക്തിയാണ്. നിങ്ങൾ അത് വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു പാപം, ആ പാപം മുന്നിൽ കണ്ടുകൊണ്ട് ആ പാപം ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം, അതൊരു നിമിഷം നമുക്ക് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് പറയും, കുഞ്ഞെ അത് പാപമാണ്. വീണ്ടും അതുണ്ടാകുന്നു. ഉടനെ സാത്താൻ പറയും, ഓ അത് കുഴപ്പമില്ലടി, നീ മറ്റവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിനക്കെന്നാ കുഴപ്പം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ ഒരു തിന്മ അത് നല്ലതാണ് എന്ന് അതൊരു സംസ്കാരത്തിലേക്ക് മാറും. അതൊരു വ്യക്തി ചെയ്യുമ്പോൾ അത് പാപമാകുന്നു. അത് വീണ്ടും വീണ്ടും അനേകർ ചെയ്യുമ്പോഴത് ഒരു സംസ്കാരമായിട്ട് പിന്നെ ഈ രാജ്യം തന്നെ അത് ലൈസൻസിങ്ങിലേക്ക് പോകുന്നു. ഈ പറയുന്ന പിന്നെ സോദോം ഗൊമോറായ ദൈവം നശിപ്പിച്ചത് ഈ പ്രകൃതി വിരുദ്ധമായ പാപങ്ങൾ കൊണ്ടാണെന്നറിയാം. ഇന്ന് ലോകം മുഴുവനുള്ള ക്രൈസ്തവ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ തിന്മയെ അത് ലീഗലൈസ് ചെയ്ത് പുരുഷനെയും തമ്മിൽ വിവാഹം ചെയ്ത് കൊടുക്കുക, സ്ത്രീയെയും തമ്മിൽ വിവാഹം ചെയ്ത് കൊടുക്കുക. അപ്പോ നമ്മളെല്ലാവരും മിടുക്കന്മാരും സോദോം ഗൊമോറയെ നശിപ്പിച്ച ദൈവം പൊട്ടനുവെന്നാണല്ലോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പൊ ഇതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളത് നമുക്ക് കാണണം. അപ്പൊ അത് ശാന്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. മനഃപൂർവമായ പാപാസക്തി എത്ര വലിയ തിന്മയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് മനഃപൂർവമായ പാപാസക്തി പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണ്. വീണ്ടും പറയുന്നത് സമ്പൂർണ്ണ അനുതാപത്തിനുള്ള വിമുഖത എന്ന് പറഞ്ഞാൽ പരിപൂർണമായ അനുതാപത്തിനുള്ള വിമുഖത. സത്യകുമ്പസാരം നടത്തത്തില്ലെന്ന അർത്ഥം. ഉദാഹരണം പറയാം. അച്ഛൻ കുർബാന ചൊല്ലി, അച്ഛൻ്റെ നിന്ന് കുർബാന അനുഭവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. കാരണം അച്ഛൻ ചൊല്ലുന്ന കുർബാനയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ആ കുർബാനയെ കർത്താവിന്റെ തിരിശരീര രക്തങ്ങളായിട്ട് മാറ്റുന്നു. ഞങ്ങളതാണ് സ്വീകരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വളരെ സന്തോഷം. നിങ്ങളുടെ കൊച്ചിന് മാമോദീസ കൊടുക്കുമ്പം ആ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി കുഞ്ഞിന് മാമോദീസയിലൂടെ വീണ്ടും ഞാൻ ലഭിക്കുന്നുവെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് താല്പര്യമാണ്. അതേ അച്ഛനോ നെത്രാച്ചനോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു, നമ്മൾ മോടി കൂട്ടാവുന്നതിൻ്റെ അത്രയൊക്കെ മോടി കൂട്ടുന്നു, എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ആ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവിന് കൃപയുണ്ടാകുന്നു, അല്ലാത്തതൊക്കെ അല്ലാതെ ഒക്കെ പോകുന്നു. അത് ഞാൻ വിശദമായിട്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അതിനെല്ലാം നമുക്ക് സമ്മതമാണ്. എന്നാൽ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നു അവർക്ക് മോചിക്കപ്പെടാതിരിക്കുമെന്ന് പറയുന്ന അങ്ങനെ പൗരോഹിത്യം കറുത്തുകുപ്പായിട്ടിരിക്കുന്ന എക്സോർവൈ അതിനകത്തിരിക്കുന്ന മനുഷ്യൻ പരിശുദ്ധനാണെന്നല്ല അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും അയാളുടെ പാപങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേറ്റ് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ പൗരോഹിത്യത്തിലൂടെ പാപങ്ങൾ മോചിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള അറിവ് കുറവ്, അല്ലെങ്കിൽ അതിന് ഒരു വിമുഖത, ആ വിമുഖത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണെന്ന് ഇവിടെ പറയുന്നു. ഒറ്റ ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾ മോചിക്കാതിരിക്കുന്ന പാപങ്ങൾ സ്വർഗത്തിൽ മോചിക്കപ്പെടുകയല്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഇപ്പൊ കുമ്പസാരിക്കാൻ, ഇപ്പൊ പി സി ജോർജ് അച്ഛനെ തന്നെ നിങ്ങൾ അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് എടുത്തു. പി സി ജോർജ് അച്ഛന്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തിയോട് പി സി ജോർജ് അച്ഛൻ ഒരിക്കലും ഏറ്റുപറയുന്ന പാപങ്ങൾക്ക് മോചനം കൊടുക്കുവാൻ വേണ്ടി മാത്രമേ അച്ഛന് സാധിക്കുകയുള്ളൂ. മോചിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതായത് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഏറ്റുപറഞ്ഞ പാപങ്ങൾക്ക് മോചനം കൊടുക്കുക. പിന്നെ എങ്ങനെയാണ് ഏറ്റുപറച്ചിലൂടെ നിങ്ങൾക്ക് മോചനം കിട്ടാതിരിക്കുന്നത്? നിങ്ങൾ കുമ്പസാരിക്കാൻ വന്നില്ലെങ്കിൽ പൗരോഹിത്യത്തിലൂടെ ഈ കൗതാശി കർമ്മം നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നില്ല എന്ന അവിടെ അർത്ഥം. അതുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങോട്ട് വരുമ്പം, ആ പടിഞ്ഞാറ്റതിലെ തോമാച്ചനാണോടാ, നിന്റേത് ഞാൻ മോചിക്കുന്നില്ല എന്ന് പറയാൻ ഒരച്ഛൻ അധികാരമില്ല. ഏറ്റുപറഞ്ഞാൽ അതിന് മോചനം കൊടുക്കുക. അയാൾ അച്ഛൻ അച്ഛന്റെ ബുദ്ധിയല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഉപയോഗിക്കുന്നത്. അതിലൂടെ അയാൾക്ക് മോചനം കിട്ടുക തന്നെ ചെയ്യും, കാരണം ദൈവത്തിന്റെ വചനമാണ് തീർച്ചയായിട്ടും. എന്നാൽ മോചിക്കാതിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ സത്യകുമ്പസാരം നടത്താതിരിക്കുക എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് സമ്പൂർണ്ണ അനുതാപം, ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടാൽ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ഇതിനെപ്പറ്റി ആരോടേലും പറയുവോ? പിന്നെ അച്ഛൻ എന്നെ ആ കണ്ണുകൊണ്ടല്ലേ കാണുകയുള്ളൂ? ഒരിക്കലും ഇല്ല കേട്ടോ. സത്യ അനുതാപം നടത്തുന്നവരോട് എല്ലാവർക്കും, പുരോഹിതനാണേലും മെത്രാച്ചനാണ് എല്ലാവർക്കും ബഹുമാനമേ ഉള്ളൂ. എന്റെ ഇതുവരെയുള്ള പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ പറയാം, അത്രയും മറ്റുള്ളവരുടെ മുന്നിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പാപങ്ങളെ ഏറ്റു പറയുവാൻ തക്കവണ്ണം ഒരു പുരോഹിതൻ പോലും അതിനൊരു അപവാദമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് സമ്പൂർണ്ണ അനുതാപത്തിനുള്ള വിമുഖത. ഇതൊക്കെയാണ് പാപങ്ങൾ. അതുകൊണ്ട് ഈ തിന്മകളൊക്കെ ചെയ്തിട്ട് പിന്നെ കരുതിക്കൂട്ടിയുള്ള കൊലപാതകം, സോദോമ്യ പാപം, പ്രകൃതിവിരുദ്ധമായ ഭോഗങ്ങൾ, ഇതെല്ലാം പ്രതികാരത്തിനായി സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് ചില ക്രൈസ്തവ സംഘടനകൾ ക്രിസ്തീയ മതം എന്ന് അവകാശപ്പെടുന്നവര് അവരുടെ ലീഗലൈസ് ചെയ്തതെന്നുള്ള കാണുമ്പോൾ സങ്കടമുണ്ട്. പിന്നീട് സാധുപീഡനം, വേലക്കാരന്റെ കൂലി കബളിപ്പിച്ചെടുക്കുക, ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. ഒരു അർഹതപ്പെട്ട കൂലി നിങ്ങളുടെ കൈ വെച്ചുകൊണ്ടിരിക്കരുത്, അത് പ്രതികാരത്തിനായിട്ട് സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപമാണ്. പിന്നീട് അവരനെ ദൂഷ്യത്തിലേക്ക് നയിച്ച് തന്നെത്താൻ പാപത്തിൽ പതിക്കുന്ന മുഖാന്തരമായ പാപം, ദുരാലോചന, മറ്റുള്ളവനെയും കൂടി നശിപ്പിക്കുന്ന നിന്നെ നശിപ്പിക്കും, ദുരാജ്ഞ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ ആജ്ഞാപിക്കുക, ഓർഡർ കൊടുക്കുക, തെറ്റ്, ദുരനുമതി, തെറ്റായ കാര്യങ്ങൾക്ക് അനുമതി നൽകുക, നിങ്ങളുടെ കുഞ്ഞുങ്ങള് മോശമായി വസ്ത്രധാരണം ചെയ്യുവാൻ, അവൻ ചെവിയെ കടുക്കനിടാൻ, ദേഹത്ത് പച്ച കുത്താൻ, ഇതിനൊക്കെ അനുവാദം കൊടുക്കുക. തെറ്റ് തെറ്റാണെന്ന് കുഞ്ഞുങ്ങളെ, അത് തെറ്റാണെന്ന് ബോധ്യം വേണം മനസ്സിലാദ്യം, അല്ലാതെ അങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുന്നേ. മദ്യപിക്കുന്ന ഒരു പിതാവിനെ എങ്ങനെ കുഞ്ഞിനോട് മദ്യപിക്കരുതെന്ന് പറയാൻ പറ്റും? പുരോഹിതന്റെ പബ്ലിക്കായിട്ട് പുരോഹിതനെ ചീത്ത വിളിക്കുന്ന ഒരു പിതാവിന് എങ്ങനെ മോനെ നമ്മുടെ ആത്മീയ പിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കാനായിട്ട് പറ്റും? പുകവലിക്കുന്ന ഒരാൾക്ക് മക്കളെ പുകവലിക്കരുതെന്ന് എങ്ങനെ പറയാൻ പറ്റും? അഹങ്കാരത്തോട് നടക്കുന്ന ഒരു മാതാവിന്, ഈ ലോകത്തെ മറന്നുപോകുന്ന ഒരു മാതാവിന് എങ്ങനെ കുഞ്ഞുങ്ങളോട് മക്കളെ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് ദുരനുമതി, തെറ്റായ കാര്യങ്ങൾ ചെയ്യുവാൻ അനുമതി നൽകുക എന്ന് പറഞ്ഞാല് അത് അവരനെ ദൂഷ്യത്തിലേക്ക് നയിച്ച് തന്നെത്താൻ പാപത്തിൽ പതിക്കുന്ന, മറ്റൊരാളാണ് പാപം ചെയ്യുന്നതെങ്കിലും അതിന് അനുമതി കൊടുക്കുന്നത് നമ്മളായതുകൊണ്ട്. പിന്നീട് വേറൊരു കാര്യം, ദുർവാശി കയറ്റൽ. പല ഇടവകകളിലും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവിനെയും തമ്മിലടിപ്പിക്കുക, പള്ളിക്കാരെ തമ്മിലടിപ്പിക്കുക, ദുർവാശി കയറ്റൽ, ആവശ്യമില്ലാത്ത വാശി കയറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നഖം ചൊറിഞ്ഞുകൊണ്ട് പുറകിലിരിക്കുക, വലിയ പാമ്പ് മാളത്തിലിരിക്കും, ചെറിയ പുളവന്മാരെ ഇറക്കി വിട്ട് കടിപ്പിക്കുക, ഇത് തന്നെയാണ് പ്രശ്നം. ഇത് മാറ്റേണ്ടതായ തിന്മയാണ്, അവരനെ ദൂഷ്യത്തിലേക്ക് നയിക്കും, തന്നെ തന്നെ പാപത്തിന് പതിക്കുന്ന പാപങ്ങളാണ്, മുഖാന്തരമായ പാപങ്ങളാണ്. ദുഷ്പ്രശംസയും മുഖസ്തുതിയും, അനാവശ്യമായ പ്രശംസ മുഖസ്തുതി, ഇത്രയും നാളും കണ്ടിട്ടും ഗവനിക്കാത്ത ഒരുത്തിയോട് പള്ളി വെച്ച് കണ്ടപ്പോ ചോദിച്ചു, ആ ആന്റിയെ ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, കഴിഞ്ഞ ആഴ്ച പള്ളി വെച്ച് കണ്ടത് വർത്തമാനം പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്, ഈ സാരി എവിടുന്ന് മേടിച്ചതാ? മാല നല്ലതായിരിക്കുന്നല്ലോ, നന്നായിരിക്കുന്നു, ലിപ്സ്റ്റിക്ക് കൊള്ളാം കേട്ടോ, എന്താ കാര്യം, എന്തോ ഒരു കാര്യസാധ്യമുണ്ട്. അതാ ദുഷ്പ്രശംസയും മുഖസ്തുതിയും, ഇത് ദൈവത്തിന് അവരനെ ദൂഷ്യത്തിലേക്ക് നയിച്ച് തന്നെത്താൻ പാപത്തിൽ പതിക്കുന്നതിന് മുഖാന്തരമായ പാപങ്ങളാണ്. അപ്പൊ എന്തോ ഒരു വ്യാജസ്തുതി, മുഖസ്തുതി എന്ന് പറയുന്ന എന്തോ കാര്യം നേടാൻ വേണ്ടി അനാവശ്യമായ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുക, ഇത് തെറ്റാണ്, അത് ദൈവത്തിന് നിരക്കുന്ന കാര്യമല്ല. സത്യഗോപനം, യാഥാർത്ഥ്യം മറച്ചു വയ്ക്കുക, സത്യത്തെ മറച്ചു വെക്കുക, സത്യത്തെ മൂടുക, മണ്ണിട്ട് മൂടുക, ഒരുത്തനെ നശിപ്പിക്കുവാൻ, അത് ആരെ വേണമെങ്കിലും ആകാം, അതിനെ നശിപ്പിക്കുവാൻ തക്ക വേണം, സത്യത്തെ മണ്ണിട്ട് മൂടി വെക്കുന്നത് തെറ്റ്. ദുർമൗനം, പറയേണ്ടവ പറയാതിരിക്കുക, ചില കാര്യങ്ങൾ ചിലർ മിണ്ടത്തില്ല, ആ വെടിവെച്ചാലും മിണ്ടത്തില്ല, ചില ആൾക്കാരെ കണ്ടിട്ടില്ല, മിണ്ടുകയില്ല, ഒന്നും മിണ്ടുകയില്ല. ദുർമൗനം ഇത് മഹാതിന്മയാ, പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയണം, തിന്മ തിന്മയാണെന്ന് പറയണം. ഇപ്പം എന്റെ പ്രസംഗങ്ങളിൽ എനിക്ക് തിന്മയാണെന്ന് എന്നെ വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തുറന്ന് ഞാൻ പറയുന്നുണ്ട്. അതിന് അമേരിക്കൻ പിന്നെ ന്യായാധിപ സംഘം എന്നെ തൂക്കാൻ വിധിച്ചാൽ ഞാനത് പറയും, ഞാനത് പറയും, കാരണം എന്റെ ദൈവം എന്നെ പഠിപ്പിക്കുന്ന, എന്നെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ദുർമൗനം എന്ന് പറയുന്നത്, പല ഇടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദുർമൗനം കൊണ്ടാണല്ലോ. ഓക്കെ, ദുസ്സഹകരണം, തെറ്റായ കൂട്ടുകെട്ട്, തെറ്റായ കൂട്ടുകെട്ടിലൂടെയൊക്കെ മക്കള് പോകുമ്പോ, അല്ല നമ്മള് നമ്മുടെ കൂട്ടുകെട്ട് ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായ ദുസ്സഹകരണം മാറ്റണം. പിന്നീട് ചെയ്ത തെറ്റ് ശരിയാണെന്ന് സ്ഥിരീകരിച്ച് പറയുക, അത് ഗീബൽസ് പറഞ്ഞതായ ഒരു കാര്യമാണല്ലോ, ഒരു കള്ളം 7 പ്രാവശ്യം ആവർത്തിച്ചാൽ മതി ലോകം മുഴുവൻ അത് സത്യമാണെന്ന് വിചാരിച്ചോളൂ എന്ന്. ഒത്തിരി അനുഭവങ്ങളുണ്ട് എന്റെ ജീവിതത്തിൽ, വെറുതെ കള്ളം, വേറും കള്ളത്തരം, പച്ചക്കള്ളം, പച്ചക്കള്ളം പല പ്രാവശ്യം പറയുക, അത് മറ്റുള്ളവരെല്ലാം 10 പ്രാവശ്യം അത് കേട്ട് കഴിയുമ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിക്കും. ഇത് പാപത്തിലേക്ക് നയിക്കുന്നതായ തിന്മയാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും, ചത്തു കഴിഞ്ഞാലും അവർ വേണമെങ്കിൽ ധൂപം വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് ഇത്രയും നേരം പറഞ്ഞതിന്റെ അർത്ഥം. അത് ചുരുക്കി പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല, ജീവിക്കേണ്ടപ്പോ മര്യാദയ്ക്ക് ജീവിക്കണമെന്നർത്ഥം, മനസ്സിലായോ? അപ്പൊ ഈ വചനങ്ങൾ കേൾപ്പിക്കുന്നത് ഇന്ന് എത്ര പേര് ഇത് കേൾക്കുന്നുവോ, അല്ലെങ്കിൽ ഇനി ഈ ഓഡിയോ റെക്കോർഡിംഗ് കേൾക്കാനായിട്ട് പോകുന്നുവോ, അത്രയും പേർക്ക് പരിശുദ്ധാത്മാവ് തരുന്നതായ വെളിച്ചമാണ്. ഇപ്പൊ ഇത്രയും നാളെ അറിവില്ലായിരുന്നുവെങ്കിൽ ഇനി അറിവില്ലായിരുന്നു എന്ന് പറയരുത്, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഞാൻ ആ മതോപദേശ സാരങ്ങളിലേക്ക് തിരികെ വരികയാണ്. എന്തെന്നാൽ ജീവനോടിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷവും മറ്റുള്ളവരുടെ പ്രാർത്ഥന മൂലം കൃപ ലഭിക്കുന്നത് മരണത്തിനല്ലാത്ത പാപങ്ങൾ ചെയ്തുകൊണ്ടുള്ളവരെങ്കിലും മെസ്സിഹായിൽ സ്ഥിരമുള്ള വിശ്വാസത്തോടുകൂടി കൃപയ്ക്ക് പാത്രവാന്മാരായി നടക്കുന്നവർക്കും മാത്രമാകുന്നു എന്ന് കരുതി എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ദൈവമാണ് കൃപ ചെയ്യുന്നത്, അത് അപ് ടു ഗോഡ്, ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന കാര്യം. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 103-ാം സങ്കീർത്തനമാണ് നമ്മൾ മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുമെന്ന് നമ്മൾ പാടും. 103-ാം സങ്കീർത്തനം 13-ാം വാക്യം, പിതാവിന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നും. നമ്മൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കരുണ ചെയ്യണമോ വേണ്ടായോ എന്ന് ന്യായവിധിയുടെ ദിവസം ദൈവം നിശ്ചയിക്കും. അതുകൊണ്ട് അതെല്ലാം ദൈവത്തിൽ നിക്ഷിപ്തമാണ് ആ കാര്യം എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും അനേകർ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനകൾ ദൈവം കേട്ടിട്ടുണ്ട്. അതിന് അതെല്ലാം ഇനിയും തുടർന്നുള്ള അധ്യായങ്ങൾ നമ്മൾ പെട്ടെന്ന് പഠിക്കാനും കൂടെ പോവുകയാണ്. അപ്പൊ അത് കേട്ടിട്ടുണ്ട്, പക്ഷെ ജീവനോട് ഇരിക്കുമ്പം ഒരു ബോധ്യം വേണം. ചുരുക്കി പറഞ്ഞാൽ ഒസ്താത്യോസ്മേനി പറയുന്ന ഒരു കാര്യം, കപ്പലിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, ലൈഫ് ബോട്ട് കപ്പലിന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് ഞാൻ കടലിൽ വീണാലും ലൈഫ് ബോട്ടിൽ എന്നെ രക്ഷിച്ചോളും എന്ന് പറയുന്ന ഒരു വിഡ്ഢിയാൻ, അയാള് ഒരിക്കലും ഈ കടലിലേക്ക് എടുത്ത് ചാടുമോ എന്ന് ചോദിക്കുക. ലൈഫ് ബോട്ട് കപ്പലിലുണ്ടെന്നും പറഞ്ഞ് കപ്പലെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ കടലിലേക്ക് എടുത്ത് ചാടുമോന്ന്. അതുകൊണ്ട് ലൈഫ് ബോട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ ദൂപ്രാർത്ഥനകളൊക്കെ ലൈഫ് ബോട്ടാണ് എന്ന് കരുതി കടലിലേക്ക് എടുത്ത്, ഇപ്പം മനുഷ്യൻ മുഴുവൻ പാപ സമുദ്രത്തിൽ കിടക്കുക, കപ്പലേ കയറണം, സഭയിൽ ജീവിക്കണം, സഭ നന്നാവണം, സഭയിൽ ജീവിക്കണം, പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ജീവിക്കണം, അതാ ആവശ്യം. കപ്പലേ കയറണം, ഈ ലോകത്തിന്റെ സമുദ്രത്തിൽ അവിടെ തിമിങ്കിലും വാളയും മുശിയും സ്രാവും ഒക്കെ കാണുമായിരിക്കാം, അതായാലേ പോട്ടെ, നീയും കൂടെ അതിന്റെ കൂടെ പോയി മനുഷ്യനായി, സത്യമനുഷ്യനായിരിക്കുന്ന നീ, പരിശുദ്ധാത്മാവിന്റെ കൃപയിലുള്ള നീ, ആ വേർപാടിന്റെ ജീവിതം നയിക്കേണ്ടടുത്ത് വേർപാടിന്റെ ജീവിതം നയിക്കണം. അതിന്റെ അർത്ഥം നിന്റെ നന്മ എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് തിന്മയിലേക്ക് പോവുകയും മറ്റുള്ളവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും എന്ന് കരുതി ജീവിച്ചാൽ ഒരു പ്രയോജനവും ഇല്ലെന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ 10-ാമത്തെ അധ്യായത്തില് ക്ഷമിക്കണം, 20-ാമത്തെ അധ്യായം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിനകത്ത് നിങ്ങൾ വായിക്കേണ്ടതായ ഒരു ഭാഗമുണ്ട്. നൂറ്റി 109-ാം സങ്കീർത്തനം 14-ാം വാക്യം ഒന്ന് വായിക്കാം. 109-ാം സങ്കീർത്തനം 14-ാം വാക്യം
അവന്റെ പിതാക്കന്മാരുടെ അകൃത്യം യഹോവ ഓർക്കുമാറാകട്ടെ, അവന്റെ അമ്മയുടെ പാപം മാഞ്ഞു പോകുകയുമരുതേ.
എന്ന് പറഞ്ഞാല് ഈ പിതാക്കന്മാരുടെയും അമ്മയുടെയും ഒക്കെ പാപം ഓർക്കണോ വേണ്ട എന്ന് ദൈവമാണ് നിശ്ചയിക്കുന്നേ. മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുർബാന ചൊല്ലിക്കുന്നതുകൊണ്ടോ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ മാത്രം ദൈവം കരുണ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നന്മയിൽ ജീവിക്കുക എന്നുള്ളതാണ് കൂടുതൽ ആവശ്യം എന്നുള്ളത് മാത്രം ഓർപ്പിച്ച് എന്നാൽ വാങ്ങിപ്പോയവരെ നമ്മൾ ഓർക്കണം. എത്ര തിന്മ ചെയ്തിട്ട് പോയവരാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അത് നമ്മുടെ കടമ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ നന്മയിൽ ജീവിച്ചിട്ട് വേണം അത് ചെയ്യുവാൻ എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടെന്നുള്ളതാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ള കാര്യം. പെട്ടെന്ന് നമുക്ക് 21-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചൊല്ലിക്കുന്ന നൊയമ്പ്, കുർബാന, ദാനധർമ്മങ്ങൾ മുതലായവയെ കുറിച്ച് ഉള്ള ചില ആശയങ്ങൾ, 3-4 ആശയങ്ങൾ പെട്ടെന്ന് നമുക്ക് കാണാം. അതിനകത്ത് 21-ാമത്തെ ചാപ്റ്ററിൽ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ about fasting, holy kurbana, giving alms, etc. for the sake of the departed. ഈ പറയുന്ന കാര്യങ്ങൾ, besides conducting prayers for parents and brethren who have slept in the Lord, fasting for their sake. അവർക്ക് വേണ്ടി നൊയമ്പ് നോക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ മരിക്കുന്നവരായ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയും സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥന കഴിക്കുന്നത് കൂടാതെ അവർക്ക് വേണ്ടി നൊയമ്പ് നോക്കുക. പ്രത്യേകിച്ച് 40 ദിവസം അപ്പനോ അമ്മയോ മരിച്ച മക്കൾ ഉപവസിക്കുന്ന ഒരു പതിവുണ്ടല്ലോ അല്ലേ. എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്, നമ്മുടെ സഭ എങ്ങോട്ടായി, നമ്മുടെ ആൾക്കാർ എങ്ങോട്ടായി പോകുന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഈ അപ്പനും അമ്മ മരിച്ചാൽ ഒരു ദിവസം പോലും വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയില്ല. ഒരു മണിക്കൂറും കൊണ്ട് കൊണ്ടുവന്ന് ഷോ അപ്പ് കാണിച്ച് കുറെ വീഡിയോ എടുത്ത് വെച്ച് കൊണ്ടുപോയി കുഴിച്ചിടും. പിന്നീട് 40 ദിവസം നൊയമ്പ് നോക്കണം. എന്നെ കേൾക്കുന്ന എത്ര പേര് അപ്പനോ അമ്മയോ മരിച്ചപ്പോ 40 ദിവസം നൊയമ്പ് നോക്കിയിട്ടുണ്ട്. 9-ാം ദിവസം നടത്തി വെച്ച് നമ്മൾ പോവുക അമേരിക്കയില, ഞങ്ങൾക്ക് അവിടെ സമയമില്ല, ചുമ്മാ ഇവിടെ ഒന്ന് ചുമ്മാ കുത്തിയിരിക്കുക, എന്നാലും നമുക്ക് സമയമില്ല. നമ്മൾ 9-ാം ദിവസം നടത്തി വെച്ച് നമ്മൾ അല്ലെ 3-ാം ദിവസം നടത്തി വെച്ച് പോരാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം. എന്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ജനിപ്പിച്ച് നിങ്ങളെ എത്രത്തോളം ആകാൻ, നിങ്ങൾ ഈ പറയുന്ന വലിയ പത്രാസും തണ്ടും തടിയും ഒക്കെ ഉണ്ടാകാൻ നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് എത്ര നാള് പട്ടിണി കിടന്ന മാതാപിതാക്കന്മാരാ, എത്ര നാള് ഉറക്കളച്ച് നിങ്ങളെ നോക്കിയ പിതാക്കന്മാർ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിന് സങ്കടം അറിയാമല്ലോ. ഇവിടെ പിന്നെ പകുതി ഗവൺമെന്റ് നോക്കിക്കോളൂ. അപ്പോ നമ്മളിതൊക്കെ അങ്ങ് മറന്നു പോകുന്നു, സൗകര്യപൂർവ്വം ഇതൊക്കെ മറക്കുക, ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മളുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് 9-ാം ദിവസം നിങ്ങൾ നടത്തിക്കോ, സൗകര്യം കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പേഴ്സണലായിട്ടാണെങ്കിലും 40 ദിവസം നൊയമ്പ് നോക്കാമല്ലോ. ഒരു മനുഷ്യൻ ചെയ്യത്തില്ല. സ്വന്തം മക്കള് അപ്പനെ അമ്മയ്ക്കും വേണ്ടി ഒരു രാത്രിയിലിരുന്ന് പാട്ട് പാടുകയെന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ സങ്കടമുണ്ടോ? അതുകൊണ്ട് നമുക്കിതൊക്കെ ആവശ്യമാണ് പ്രിയമുള്ളവര്. അത് നമ്മൾ കാണിച്ചു കൊടുത്താലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യത്തുള്ളൂ, ഈ തലമുറയിൽ നിലനിൽക്കുകയുള്ളൂ. ഇത്രയും മലയാളിയെ പോലെ മറ്റുള്ളവരുടെ എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട് പലപ്പോഴും. ഈ പഞ്ചാബികളാണേലും ചീനന്മാരാണേലും അവരവരുടെ സംസ്കാരത്തിൽ ജീവിക്കുക, അവരുടെ ഭാഷ പറയും. നമുക്ക് മലയാളം അറിയാൻ മേല, നമുക്ക് മലയാളം വേണ്ട, എന്നാൽ നമ്മുടെ ഇംഗ്ലീഷ് ഏതാണ് ശരിയാണോ? ഇവിടെ 50 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യൻ ഇവിടുത്തെ സായിപ്പ് പറയുന്ന പോലെ ആക്സന്റിൽ പറയാൻ പറ്റൂ? പറ്റത്തില്ല. നമുക്കത് സാധിക്കത്തില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വാ. ആദ്യം ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല, ആ യാഥാർത്ഥ്യത്തിലേക്ക് വാ, ആ റിയാലിറ്റിയിലേക്ക് വാ, ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൽ നിൽക്കുക. ഞാൻ പറഞ്ഞ ഭാഷയുടെ പോലും കാര്യം, പിന്നെ അവന്റെ സംസ്കാരം, ഇതെല്ലാം നമ്മൾ എടുത്തിട്ട് ഇതെല്ലാം ഏതാണ്ട് വലിയ ആനയാ ജേനയാ, ശരിയാ, അതിനകത്ത് നന്മയുണ്ട്, അതിൽ നമുക്ക് കിട്ടുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. നമ്മുടെ ജീവിതം നടക്കുന്നത് അവന്റെ കാഴ്ച കൊണ്ടൊക്കെയാ, ഇവിടെ സംസ്കാരത്തിൽ വന്നുകൊണ്ടൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അതിന്റെ അർത്ഥം നമ്മുടെതെല്ലാം കളഞ്ഞു കുളിക്കണമെന്നാണോ? നമ്മുടെതെല്ലാം കളഞ്ഞു കുളിച്ചിട്ട് വേണോ നമുക്ക് ഉള്ള നമ്മുടെ മാതാപിതാക്കന്മാരോടുള്ള സ്നേഹം കാണിക്കാതിരിക്കുക, നമ്മളിത് പ്രകടിപ്പിക്കാതിരിക്കുക, നമ്മൾ നൊയമ്പ് നോക്കാതിരിക്കുക, ഉപസിക്കാതിരിക്കുക? അമേരിക്കയിൽ ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് ബുധനും വെള്ളി ഉപസിക്കണം, ബാക്കി 5 പ്രത്യേക നൊയമ്പുകൾ സഭയ്ക്കുണ്ട്, സഭാജീവിതം നമുക്ക് ഇല്ലാതായി പോകുന്നു. ഞാൻ എന്റെ സങ്കടം കൊണ്ടും പ്രയാസം കൊണ്ടും ഞാനൊന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾ അത് പോസിറ്റീവ് സെൻസിൽ എടുക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് വേണ്ടി നൊയമ്പ് നോക്കുക, അവരുടെ ഓർമ്മ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിന്റെ ബലിയെ ഓർപ്പിച്ച് കൃപയാചിക്കുന്നതായ കുർബാന ചൊല്ലുക. 1 Samuel 31:13 പെട്ടെന്ന് വായിച്ചേ. 1 Samuel 31:13
അവരുടെ അസ്ഥികളെ അവരെടുത്ത് യാബേശിലെ ശിബില വൃക്ഷത്തിന്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു 7 ദിവസം ഉപവസിച്ചു.
പിന്നീട് 2 Samuel 1:12
അവർ ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണു പോയത് കൊണ്ട് വിലപിച്ചു കരഞ്ഞ് സന്ധ്യ വരെ ഉപവസിച്ചു.
നോക്കൂ എത്ര കൃത്യമായിട്ടാ പറഞ്ഞേക്കുന്നത്. 1 Samuel 30:31-13 അവിടെ പറയുന്നത് അവര് അവരുടെ അസ്ഥികളെ എടുത്തു യാബേശിലുള്ള പിജില വൃക്ഷത്തിന്മേൽ, അല്ലെങ്കിൽ പുന്ന വൃക്ഷം എന്ന് വേണേൽ നമുക്ക് പറയാം, പുന്ന എന്ന് നമ്മൾ പറയുന്ന പിജില വൃക്ഷം, പിജില വൃക്ഷത്തിന്മേലെ കീഴെ കബറടക്കിയിട്ട് 7 ദിവസം നൊയമ്പ് നോറ്റു എന്നുള്ളത് നമ്മൾ കാണുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി വിലപിക്കുക, നൊയമ്പ് നോക്കുക, ഇത് 40 ദിവസം നൊയമ്പ് നോക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റുള്ളവരെ ഇറച്ചിയും മീനും ഒക്കെ കൂട്ടി അത് വേടിക്കോട്ടെ, സ്വന്തം മക്കളെങ്കിലും അത് ചെയ്യണമെന്നുള്ളത് ഞാൻ ഒരു ആത്മീയ പുരോഹിതൻ നിങ്ങൾ എന്നെ അച്ഛൻ എന്ന് വിളിക്കുന്നത് കൊണ്ട്, കൊച്ചിയർക്കനാണേലും അച്ഛൻ എന്ന് വിളിക്കുന്നതുകൊണ്ട് ആത്മീയ പിതാവ് എന്നുള്ള നിലയിൽ നിന്ന് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെയും മാതാക്കളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ കാണുന്നതായ കാര്യം അവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുക എന്ന് പറയുന്നു. അതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചതാണല്ലോ, മക്കാബിയരുടെ പുസ്തകം 2 Maccabees 12:42-43 പ്രത്യേകിച്ച് 46 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇത് നിമിത്തം പൂർണ്ണ പാപമായി ഇത് അവർക്ക് എഴുതപ്പെടരുതെന്ന് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിപ്പാനും അപേക്ഷിപ്പാനും തുടങ്ങി. എന്നാൽ പരാക്രമനായ യഹൂദ സകല ജനത്തോടും അവർ പാപങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ കാത്തു കൊള്ളുവാൻ അപേക്ഷിച്ച് അവരോട് പറഞ്ഞു, കണ്ടാലും ഇവർക്ക് സംഭവിച്ചത് നിങ്ങളുടെ കണ്ണുകളുടെ മുമ്പാകെ നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. പണം കൊടുക്കേണ്ടതിന് അവൻ സകല ജനത്തിനും വരിയിട്ട് 3000 പണം പിരിച്ചെടുത്ത് അവർക്ക് വേണ്ടി കാഴ്ചകൾ അളപ്പാനായിട്ട് അവ യെരൂശലേമിലേക്ക് കൊടുത്തയച്ചു. ഇത് ഹേതുവായിട്ട് ഉറങ്ങിപ്പോയവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാനായിട്ട് അവർ കൊടുത്തയച്ചു. ഇത് അപ്പോക്രിഫ പുസ്തകത്തിലുള്ള ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് യഹൂദ ചെയ്തതായ കാര്യം അവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്ന് തിരുവചനത്തിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ ഞാൻ ഓർപ്പിച്ചാണ് 1 Corinthians 15:29 മരിച്ചുപോയവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതെല്ലാം നേരത്തെ അത് ചെയ്യാറുണ്ടായിരുന്നു, അത് ചെയ്യേണ്ടത് യുക്തമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. പിന്നീട് പറയുന്ന കാര്യം ദൈവത്തിൽ നിന്നുള്ള കൃപയ്ക്ക് അവര് പാത്രീഭവിക്കുന്നതായ ദാനധർമ്മങ്ങൾ കൊടുക്കുക ഇത് നല്ലതും ദൈവത്തിന് മുമ്പാകെ പ്രസാദമുള്ളതുമാകുന്നു എന്ന് പറയുകയാണ്. ഓഫറിംഗ് ഹോളി കുർബാന ഓൺ ദയർ മെമ്മോറിയൽ ഡേ which requires the sacrifice of our Lord and entreats His mercy, giving alms which brings us mercy and grace from God, are good and pleasing before God.
അത് നമ്മൾ ദാനധർമ്മം കൊടുക്കുന്നത് നല്ലതാണോ അല്ലയോ നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:4 Acts of Apostles 10:4
അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താണ് കർത്താവേ എന്ന് ചോദിച്ചു.
കൊർനേലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നു. അതതിന്റെ പശ്ചാത്തലം അത്രയും മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി, വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. കൊർനേലിയോസിനെ ദൈവം മാനസാന്തരത്തിലേക്ക് വന്നപ്പോ ദൈവത്തിന്റെ ദൂതൻ അവനുമായിട്ട് സംസാരിക്കുന്നതായ ഭാഗമാണ്. കൊർനേലിയോസ് ഇങ്ങനെ ഭയപരവശനായിട്ട് നോക്കിയപ്പോ കൊർനേലിയോസിനോട് പറയുന്ന കാര്യം വായിച്ചേ. വായിച്ചോ പ്ലീസ്.
അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു.
നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നത്, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നത് അത് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തും. അതുകൊണ്ടാണ് മരിച്ചുപോയവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും ദാനധർമ്മങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാൻ മേല. അടക്കം നടത്താൻ തന്നെ ചെലവാക്കാൻ നമുക്ക് മടിയാ, പിന്നെ അങ്ങനെ ദാനധർമ്മം കൊടുക്കുമെന്ന് എനിക്കറിയാൻ മേല. എന്നാലും ഞാൻ ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ, സഭയിൽ അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടെന്നുള്ളത്. Daniel 4:27 ദാനിയലിന്റെ പുസ്തകം 4:27 വാക്യം.
ആകയാൽ രാജാവേ, എന്റെ ആലോചന തിരുമനസ്സിലേക്ക് പ്രസാദമായിരിക്കട്ടെ. നീതിയാൽ പാപങ്ങളെയും ദരിദ്രന്മാർക്ക് കൃപ കാട്ടുന്നതിനാൽ അകൃത്യങ്ങളെല്ലാം
പരിഹരിച്ചുകൊള്ളുക. ദരിദ്രന്മാരോട് കൃപ കാട്ടുന്ന നീതിയാൽ നിന്റെ പാപങ്ങളെയും ദരിദ്രന്മാരോട് കൃപ കാട്ടുന്നതിനാൽ നിന്റെ അകൃത്യങ്ങളെയും പരിഹരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ, നമ്മള് പറഞ്ഞു അറിയാതെയൊക്കെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകള് മറ്റുള്ളവരോട് കൃപ കാട്ടുന്നതിനാൽ, കൃപ ചെയ്യുന്നതിനാല്
കൂടുതൽ അനുഗ്രഹം മറ്റുള്ളവർക്ക് കിട്ടുമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു മുസ്ലിംസിന്റെ ഇടയിൽ ഈ ചിന്താഗതി സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം കുറച്ചുകൂടെ ശക്തമാണെന്ന് തോന്നുന്നു. ഇപ്പൊ അവരുടെ നോയമ്പ്, റമദാൻ നോയമ്പൊക്കെ ആണെങ്കിൽ നോയമ്പ് തുറക്കുന്ന കാര്യം നമുക്ക് വലിയ ഇഷ്ടമാണ്. അവരുടെ നോക്കിയ റെസിപ്പി ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷേ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാ. അവരുടെ തന്നെ ഇതിന് വലിയ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. മോശമായ ഒരു അനുഭവത്തിലേക്ക് അവരുടെ ജീവിതത്തിലും പോകുന്നുണ്ട്. യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാല് അത് മറ്റുള്ളവർക്കും കൂടി ഇല്ലായ്മയുടെ നടുവിലും അവർ നോയമ്പ് തുറക്കുമ്പോൾ വെറും കഞ്ഞിയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള, ഇപ്പൊ ഈ കോഴിക്കോടൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ഗൾഫിലൊക്കെ നടക്കുന്ന വലിയ വലിയ റെസിപ്പികളും ഈന്തപ്പഴത്തിന്റെ വിവിധ വിഭവങ്ങളും ഒക്കെ അതെല്ലാം അതിഭക്ഷണമാണ്. കഞ്ഞി മതി, നോയമ്പ് തുറക്കാൻ സത്യത്തിൽ കഞ്ഞി മതി. അത് അതിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നു അവര്. അത് വിമർശിക്കപ്പെടേണ്ട, വിമർശനാത്മകമായി ചിന്തിച്ച് മാറ്റേണ്ടതായ ഒരു കാര്യമാണ്. ഇപ്പ ഈ സാത്താൻ പിടിമുറുക്കുന്ന എപ്പോഴും ഇങ്ങനെയാണല്ലോ, നന്മയുടെ പേരിൽ അങ്ങോട്ട് അതങ്ങോട്ട് മൂർച്ഛിച്ചിട്ട് തിന്മയിലേക്ക് പോകുക എന്നുള്ള സാത്താന്റെ ഇഷ്ടം. പോട്ടെ, ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസാദകരമാണ്. ആർക്കു വേണ്ടിയാ? നമ്മുടെ വാങ്ങിപ്പോയവരൊക്കെ ഓർത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നീട് നാലാമത് പറയും, നമ്മുടെ കർത്താവ് നടത്തിയിട്ടുള്ള സകല പ്രവൃത്തികളും തന്റെ ബലിയും ജീവനുള്ളവർക്ക് വേണ്ടി മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടിയും കൂടെ അത്രേ. ഞാൻ ഇത് ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ, പ്രത്യേകിച്ച് ഈ അവസാനത്തെ നാല് അധ്യായങ്ങൾ പഠിക്കാൻ രണ്ട് ആഴ്ചകൾക്കപ്പുറമായി വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല മരിച്ചവരും, സഭ എന്താണെന്നൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കുക. അപ്പോൾ കർത്താവിന്റെ രക്ഷാകരമായ പദ്ധതി, എക്കോണമി ഓഫ് സാൽവേഷൻ, സാൽവേഷൻ എക്കോണമി, രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് ജീവനോടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടിയും കൂടിയാണെന്നുള്ളത്. താൻ നമുക്ക് കാണിച്ചിട്ടുള്ള ദൃഷ്ടാന്ത പ്രകാരം നാം നമുക്ക് വേണ്ടിയും ജീവനോടിരിക്കുന്ന ശേഷം പേർക്ക് വേണ്ടിയും മാത്രമല്ല നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും നമ്മാൽ കഴിയുന്നത് ചെയ്യേണ്ടതാകുന്നു. എന്നാൽ മെസ്സിഹായിൽ വിശ്വാസമില്ലാതെയും ദൈവത്തിൽ നിന്നുള്ള കൃപയ്ക്ക് യോഗ്യന്മാരല്ലാതെയും വാങ്ങിപ്പോകുന്ന ആളുകൾക്ക് വേണ്ടി നിത്യം കുർബാന ചൊല്ലിക്കുകയും തങ്ങൾക്കുള്ള സമ്പത്ത് മുഴുവനും ദരിദ്രന്മാരെ തീറ്റുകയും ചെയ്താലും അവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. ഇപ്രകാരമുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവർ നല്ല ആന്തരത്തോടുകൂടി ചെയ്യുന്നതായിരുന്ന തങ്ങൾക്ക് അവ ഫലമുള്ളവയായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ ദൈവസന്നിധിയിൽ ഉണ്ടാകണം, നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ വരണം. അതുകൊണ്ട് മരിച്ചവരെയും കൂടി കൊള്ളുന്നതാണ് സഭ. ദൈവനമ്പരാൻ നമുക്ക് കാണിച്ചിട്ടുള്ള ദൃഷ്ടാന്ത പ്രകാരം ജീവിക്കുവാൻ നമുക്ക് ഇടയായി തീരുകയും ചെയ്യണമെന്നുള്ളതാണ്. വാട്ട്എവർ അവർ ലോർഡ് ഡിഡ് ആൻഡ് ഓൾസോ ഹിസ് സാക്രിഫൈസ് ആർ നോട്ട് ഓൺലി ഫോർ ദ ലിവിംഗ് ബട്ട് ഓൾസോ ഫോർ ദ ഡിപ്പാർട്ടഡ് അക്കോർഡിംഗ് ടു ദ എക്സാമ്പിൾ ഹി ഹാസ് ഷോഡ് അസ് വി ഷാൽ ഡു എവറിങ് വി ക്യാൻ ബൈ വേർഡ് ആൻഡ് ഡീഡ് നോട്ട് ഓൺലി ഫോർ ദോസ് ഹു ആർ ലിവിംഗ് ബട്ട് ഓൾസോ ഫോർ അവർ ഡിപ്പാർട്ടഡ് ഓഫറിംഗ് ഹോളി കുർബാന ഡെയിലി ആൻഡ് സ്പെൻഡിംഗ് ഓൾ വെൽത്ത് ഫോർ ഫീഡിംഗ് ദ പൂവർ ഷാൽ ബ്രിങ് അബ്സല്യൂട്ട്ലി നോ ബെനിഫിറ്റ് ടു ദോസ് ഹു ഡൈ with no faith in Christ and are not eligible for the grace of God. അപ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രവാന്മാരായി ജീവനോടിരിക്കുമ്പോൾ തന്നെ ദൈവകൃപയ്ക്ക് പാത്രവാന്മാരായി തീരുക, ദൈവത്തിനുള്ള വിശ്വാസത്തിൽ ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ എനിക്ക് ഈ മറ്റുള്ളവരുടെ ചില വിശ്വാസം മാത്രം മതി, നമ്മളുടെ കർമ്മം എന്ന് പറയുന്നത് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്ന ചില ആശയക്കാരുണ്ട്. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർ പറയുന്നത് വിശ്വാസം മാത്രം മതി, വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ പ്രവർത്തനമൊന്നും കാരണമല്ല എന്നുള്ള ചില വാക്യങ്ങൾ എടുത്തു പിടിച്ച് പറയാറുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊന്ന് വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 2:14 മുതലുള്ള വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. ജെയിംസ് ചാപ്റ്റർ 2:14 ഓൺവേർഡ്സ്. യാക്കോബിന്റെ ലേഖനം 2:14 മുതലുള്ള വാക്യം.
സഹോദരന്മാരെ, ഒരിക്കൽ തന്നെ വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമുണ്ട്.
വേർഡ് ആൻഡ് ഡീഡ്, വിശ്വാസം, ഫെയ്ത്ത് ആൻഡ് ഡീഡ്, ഇത് രണ്ടുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. വിശ്വാസവും പ്രവൃത്തി. തന്നെക്കുറിച്ചുകാർ പറയുന്നത് വിശ്വാസം മാത്രം മതിയെന്നാ, നിന്റെ പ്രവൃത്തി കൊണ്ടൊന്നും നിനക്ക് യാതൊരു രക്ഷയില്ല, ദാനധർമ്മം കൊടുത്തിട്ട് കാര്യമില്ല, നേർച്ച ഇട്ടിട്ട് കാര്യമില്ല, കുർബാന വിളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെയാ പറയുന്നത്. പ്രവൃത്തി, ആ പ്രവൃത്തി എന്ന് പറഞ്ഞാല് പ്രയോജനം ഉണ്ടോ, മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ട് പ്രയോജനം ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വായിച്ചോട്ടെ.
ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരിക്കൽ അവരോട് സമാധാനത്തോടെ പോയി നീ കായികയും വിശപ്പടക്കുകയും
ചെയ്യും. ഒരു കറക്ഷൻ ഉണ്ട്, അത് എഴുതി അതിനകത്ത് കാണാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. സമാധാനത്തോടെ പോയി തീ ഗായിക എന്നാ കേട്ടോ, തീ ഗായിക, തീ ഗായികയും
തീ ഗായികയും വിശപ്പടക്കുകയും ചെയ്തീനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്?
അതായത് പറയാ, ഒരുത്തം പറയാ, എടാ എനിക്ക് എന്റെ പൊന്ന് ചേട്ടായി, ഓർത്തഡോക്സുകാരൻ ചേട്ടായി, എനിക്ക് വിശക്കുന്ന ചേട്ടായി, എനിക്ക് എന്തെങ്കിലും തരാവോന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയാ, കുഞ്ഞെ ദൈവം നിന്നെ അനുഗ്രഹിക്കും കേട്ടോടാ, ദൈവം നിന്നെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നല്ല തീ ഇവിടെ ഞങ്ങൾ തീ ഇപ്പൊ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞങ്ങളിവിടെ ബേണർ ഒക്കെ വെച്ചിട്ട് തീ കായുന്നുണ്ട്, നീയും കൂടെ വന്നിരുന്ന് തീ കായടാ എന്ന് പറയുകയാണോ? അതോ നീ എങ്ങനെയും പോയി വിശപ്പടക്ക്, നീ പോയി എല്ലാം കഴിക്കുക കേട്ടോ എന്ന് പറയുന്നതല്ലാതെ അവന് അവനൊരു പുതപ്പ് കൊടുക്ക്, അങ്ങനെ അവന്റെ ദേഹത്തെ രക്ഷിക്കാൻ അവന് ഭക്ഷണം കൊടുക്ക എന്നാ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. നിങ്ങൾ വിശദാംശങ്ങളും ഒത്തിരി വിശദീകരണമൊന്നും ആവശ്യമില്ലാത്ത വാക്യ 17-ാം വാക്യത്തിലേക്ക് പോയിട്ട്.
അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതാവയാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും.
ചിലര് പറഞ്ഞു എനിക്ക് ഭയങ്കര വിശ്വാസം, യേശു ഭയങ്കര വിശ്വാസമാണ്, യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം എന്നൊക്കെ പറയുക. അപ്പൊ അവന് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ, ഭയങ്കര വിശ്വാസമാണ്, പക്ഷെ അവന് പ്രവൃത്തി ഇല്ലെങ്കിലോ? വേറൊരു പറയാ, എനിക്ക് വിശ്വാസമൊന്നുമില്ല പക്ഷെ നല്ല പ്രവൃത്തി ഞാൻ ചെയ്യും. എത്രയോ എനിക്കറിയാം നിരീശ്വരവാദികൾ, ദൈവമില്ല എന്ന് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാർ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും അതിൽ നിന്ന് രണ്ടിൽ നിന്നും നല്ല കാര്യങ്ങൾ എടുക്കാം നമുക്ക്. ഏത്? ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്, ആ പ്രവൃത്തികളും നമുക്ക് ആവശ്യമാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യണമെന്നാ പറയുക. ബാക്കി വായിച്ച്,
നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു
തരാം.
ഏകൻ എന്ന് വിശ്വസിക്കുന്നുവോ കൊള്ളാം, രാജ്യക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ചിന്തിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ?
മതി, അത്രയും മതി. അബ്രഹാം ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നെ പോകുന്നേ. ആ വിശ്വാസം വന്നതുകൊണ്ട് അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയി. അപ്പൊ ലീഡ് നമുക്കുണ്ടാകണം, വേർഡ് മാത്രം പോരാ, വർത്തമാനം പറഞ്ഞ മാത്രം പോരാ, പ്രവൃത്തിയിലൂടെ നമ്മൾ കാണിക്കണം. അപ്പൊ ആര്, എല്ലാവർക്കും ഉള്ള വിശ്വാസം ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ശരിയാ, പിശാചി പോലും അത് വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു, കൊള്ളാം, നല്ല വിശ്വാസം, കുഴപ്പമൊന്നുമില്ല. അവിടെ എനിക്ക് പെന്തക്കോസ്തുകാരുമായിട്ട് വലിയ പണക്കുള്ള ഒരു പ്രശ്നം അതാ, അവർ ഭയങ്കര വിശ്വാസമാണ്, പ്രവൃത്തികളൊന്നും വേണ്ടെന്നാ പറയുന്നത്. അല്ല, അങ്ങനല്ല, അത് പിശാചി പോലും പ്രവർത്തിക്കുക, അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലം എന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പൊ നമുക്ക് വിശ്വാസം ആവശ്യമാണ്, ബാക്കിയായുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ആവശ്യമാണ് എന്നുള്ളത് ഉറപ്പിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ജീവനോട് ഇരിക്കുമ്പോൾ നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. അറിവില്ലാത്തവൻ പോയാ പോട്ടെ, അറിവില്ലാഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നീ അറിവുണ്ടായിട്ട് നിനക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും നീ മാനസാന്തരത്തിലേക്ക് വരുന്നില്ല എങ്കിൽ പരിശുദ്ധന്മാരെ മുഴുവൻ ഇരുന്നിട്ട് നിനക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. 40 ദിവസം തുടർച്ചയായിട്ട് 40 ദിവസം ഇംഗ്ലീഷും മലയാളത്തിലും ഹിന്ദിയിലും അറബിയിലും തമിഴിലും ഒക്കെ കുർബാന ഇല്ലിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത് ഓർക്കുക. ഇതെല്ലാം നമ്മുടെ മാനസാന്തരം, ജീവനോടിരിക്കുമ്പോൾ നമുക്ക് മാനസാന്തരവും ദൈവത്തിൽ കൂടുതൽ വിശ്വാസവും, അങ്ങനെ നമ്മുടെ ഔട്ട്റീച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സഭയുടെ ആരാധന അനുഷ്ഠാനം എല്ലാം ഇതിനുവേണ്ടിയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. വീണ്ടും മരണം, ന്യായവിധി, സ്വർഗം, നരകം, ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും നമ്മളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും എല്ലാവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവമാണ് ഇവർക്ക് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇപ്പൊ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നില്ല. ഇനി മുതൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കാര്യം ഒരു ഗുണമില്ല. എനിക്കറിയാം അവൻ ഇന്ന പാപം ചെയ്തു, അവനാ പാപം ചെയ്ത് നീ പാപമാണെന്ന് ഗണിക്കുന്നതിനേക്കാൾ ഉപരി ദൈവം ഗണിക്കട്ടെ, അതിലേക്ക് വിടുക. ദൈവത്തിന്റെ കൃപയോട് നീയും അപേക്ഷിക്കുക, നീയും എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അവിടെയാ അടുത്ത പോയിന്റ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നിർത്താനായിട്ടല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമാണ് ഇനി മരണകരമായി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചെയ്തവർക്ക് വേണ്ടി പോലും നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കണം. ദൈവമാണ് അവർക്ക് കൃപ കൊടുക്കുന്നത്. പക്ഷെ ജീവനോടിരിക്കുമ്പോ നമുക്ക് മാനസാന്തരം ഉണ്ടാകുക എന്നുള്ള മറ്റവനെ അങ്ങോട്ട് നന്നാക്കാൻ വരട്ടെ, നീ നന്നാകാം ആദ്യം. അതിനുവേണ്ടി ഇത്രയും നേരം വചനം കേൾപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ നമുക്കുണ്ടാകുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇനി 20-21 അധ്യായങ്ങൾ കഴിഞ്ഞു, ഇനി നമുക്ക് 19-22 അധ്യായങ്ങളാണ് തീരാനായിട്ടുള്ളത്. അതിൽ 19-ാമത്തെ അധ്യായം 5 മിനിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. 19-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ചാപ്റ്റർ 19, പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയെ കുറിച്ച്. അപ്പൊ വാങ്ങിപ്പോയവരുടെ അവസ്ഥ എന്താണ്, എന്തിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരെന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായിട്ട് നമ്മൾ കണ്ടു. ഇനി പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയെ പറ്റി പറയുന്ന കാര്യമാണ്. അതിനകത്ത് ഈ 5 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. ആരാണ് ഈ പരിശുദ്ധന്മാർ? 50-ാം സങ്കീർത്തനം 5-ാം വാക്യം വായിച്ചേ.
യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂടുവീൻ.
യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ, കൂടി വരുവീൻ എന്ന് പറയുകയാണ്. അപ്പൊ യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവരാണ് വിശുദ്ധന്മാർ. ഞാനും നിങ്ങളും എല്ലാം വിശുദ്ധന്മാരാ. തീർച്ചയായിട്ടും ഞാനും നിങ്ങളും എല്ലാം വിശുദ്ധ വംശം എല്ലാവരും വിശുദ്ധന്മാരാ. തീർച്ചയായിട്ടും ഞാനും നിങ്ങളും എല്ലാം വിശുദ്ധന്മാരാ. പക്ഷേ നമ്മൾ വിശുദ്ധൻ എന്ന ഒരാളെ പ്രത്യേകമായിട്ട് വിശുദ്ധൻ എന്ന ആ പേരിനോട് ചേർത്ത് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില ഗുണഗണങ്ങളൊക്കെ ഉണ്ടാവണം. എന്താണ് അതിന്റെ അർത്ഥം? ഞാനും നിങ്ങളും വിശുദ്ധരാ അല്ലെന്നല്ല, നമ്മൾ വിശുദ്ധർ തന്നെയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വിശുദ്ധിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. എന്നാൽ നമ്മളെക്കാൾ കൂടുതൽ ചില ലെവലിൽ നിൽക്കുന്നവരെ നമ്മൾ വിശുദ്ധന്മാരെന്ന് വിളിക്കാറുണ്ട്. എന്താ അതിന്റെ യോഗ്യത എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവർ. യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ കുർബാന ചൊല്ലിക്കുക എന്നുള്ളത് മാത്രമല്ല, ആദ്യകാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുന്ന വിശുദ്ധനാണ് ഗീവർഗി സഹത മർത്തോമ സ്ലീഹ, കർത്താവിന്റെ സ്ലീഹന്മാര്, സഹദേന്മാര്, ഈ ഗണങ്ങളൊക്കെ, മർത്തശ്മൂനി, മർത്ത മറിയം, അല്ലെങ്കിൽ മർത്ത യൂലിറ്റി, കുറിയാക്കോ സഹത, ഇവരെയൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. അപ്പൊ അവര് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അവരൊരു റെഡ് മാറ്റിഡം, ലിറ്ററലി കഴുത്ത് ക്രിസ്തുവിന് വേണ്ടി അർപ്പിച്ച് രക്തം ചീന്തി മരിച്ചവർ. യാഗം കഴിച്ചു, തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായിട്ട് അർപ്പിച്ച എന്റെ വിശുദ്ധന്മാർ, അവരെയാണ് നമ്മൾ വിശുദ്ധന്മാര്. അവരെ സാങ്ക്ടിഫൈ ചെയ്യുക, അവരെ സാങ്ക്ടിറ്റി ഉള്ളവരാണ്, അവർ വിശുദ്ധിയിലേക്ക് ഉയരുന്നവരാണ് എന്ന് നമ്മൾ കാണുന്നു. 16-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിച്ചു. 16-ാം സങ്കീർത്തനം 3-ാം വാക്യം.
ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ.
നോക്കൂ, അതാ ഞാൻ പറഞ്ഞ, ഭൂമിയിൽ വിശുദ്ധന്മാരുണ്ട്, അവര് എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഇതൊക്കെ ദൈവവചനമാണ് കേട്ടോ, ആരാണ് തങ്ങാണ്ടിരുന്ന് എഴുതി ഉണ്ടാക്കിയ കാര്യമൊന്നുമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ച വചനത്തിൽ ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതാണ് ചിലരെ നമ്മൾ വിശുദ്ധന്മാരായിട്ട് വെക്കുന്നത്. ഭൂമിയിൽ ചില വിശുദ്ധന്മാരൊക്കെ ഉണ്ട്. വെളിപാട് പുസ്തകം 6:9 വായിച്ചേ. വെളിപാട് 6:9.
ദൈവം 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന്റെയും കീഴിങ്കൽ കണ്ടു.
അതെ, 50-ാം സങ്കീർത്തനം 5-ാം വാക്യം മുമ്പേ ഞാൻ വായിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, യാഗം കഴിച്ച് ദൈവത്തോട് നിയമം ചെയ്തവര്. നോക്കൂ, ഇവിടെ പറയുക, തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായി ദൈവവചന നിമിത്തം അറുക്കപ്പെട്ടവർ, യാഗം കഴിക്കപ്പെട്ടവർ, അറക്കപ്പെട്ടവർ, അവരുടെ ആത്മാക്കൾ എവിടാ? യാഗപീഠത്തിന്, സ്വർഗത്തിൽ ആരാധന നടക്കുമ്പോ അവിടുത്തെ യാഗപീഠത്തിന്റെ കീഴിൽ അവരുണ്ട്. വളരെ ശക്തമായി ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുക. വീണ്ടും വെളിപാട് പുസ്തകത്തിൽ തന്നെ 8:3-4 വായിച്ചു. വെളിപാട്
മറ്റൊരു ദൂതൻ ഒരു സ്വർണ ധൂപകലശവുമായി വന്ന യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുൻപുള്ള സ്വർഗപീഠത്തിൽ സ്വർണപീഠത്തിന്റെ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു.
പ്രാർത്ഥനയും സ്വർണ്ണ ധൂപകുറ്റിയും സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. സ്വർഗത്തിൽ ആരാധന നടക്കുമ്പോ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ അതാണ്. നല്ല സ്വർണം ഉപയോഗിച്ച ഉടനെ സ്വർഗത്തിൽ പോവാ, ഇച്ചിരി സ്വർണ്ണമൊക്കെ ഉപയോഗിക്കണം സ്വർഗത്തിൽ പോണെങ്കിൽ, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി വായിച്ചു.
ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് കൂടെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി.
ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടി ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. നോക്കൂ, ആ ധൂപം അണയ്ക്കുമ്പോ, ധൂപം അണച്ച് പ്രാർത്ഥിക്കുമ്പോ ആ ധൂപവർഗത്തിന്റെ പുക മാത്രമല്ല കയറുന്നത്, പിന്നെന്തൊക്കെയാ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അപ്പൊ വളരെ ശക്തമായി ദൈവവചനം പറയുന്നു, വിശുദ്ധന്മാർ മരണത്തിനപ്പുറമായി അറുക്കപ്പെട്ടവരാണെങ്കിലും അവർ യാഗപീഠത്തിന് കീഴിൽ നിൽക്കുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് കയറുന്നു. അതുകൊണ്ടാണ് അവരെ വിശുദ്ധന്മാരായി. ഞാൻ വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥതയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനാ മധ്യസ്ഥതയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പല ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. യേശു ക്രിസ്തു പരമയാഗ ബലിയായി ലോകത്തിന്റെ പാപം, മനുഷ്യന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ തന്നെ തന്നെ യാഗമായി അർപ്പിച്ച ഏക മഹാപുരോഹിതനായിട്ട്, യാഗമായിട്ട് അർപ്പിച്ച ഒറ്റ മഹാപുരോഹിതനേ ഉള്ളൂ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ, അത് ക്രിസ്തുവാ. ആ യേശു ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥതയെ പരമയാ റാൻസം, അതാ മീഡിയേറ്റർഷിപ്പ് ഓഫ് റാൻസം, മറുവിലയായി അർപ്പിക്കപ്പെട്ട മധ്യസ്ഥത യേശുക്രിസ്തുവിനെ, അതാ ഏക മധ്യസ്ഥത, ഏക മധ്യസ്ഥൻ ക്രിസ്തുവാ. പക്ഷേ നമ്മൾ പറയും ജീവനോടിരിക്കുന്നവര് പാസ്റ്ററെ പ്രാർത്ഥിക്കണം, അച്ഛ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് മീഡിയേറ്റർഷിപ്പാ, അതെന്നാ ദ മീഡിയേറ്റർഷിപ്പ് ഓഫ് പ്രയർ, പ്രാർത്ഥനാ മധ്യസ്ഥതയാ. ആ പ്രാർത്ഥനാ മധ്യസ്ഥത ഇനിയും നമ്മുടെ തർക്കമായിരുന്നു, ജീവനോടിരിക്കുന്നവർ തമ്മിൽ പ്രാർത്ഥിച്ചാൽ കേൾക്കും, മരിച്ചുപോയവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുഴുവൻ മരിച്ചവർ സംസാരിക്കുന്നു, മരിച്ചവർ കേൾക്കുന്നു, മരിച്ചവർ സജീവമായിട്ട് നിൽക്കുന്നു. ഇപ്പം എന്തേ തിരുവചനം പറയുന്നു, മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന ദിവസനുവിലേക്ക് കയറുന്നു എന്ന്. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനാ മധ്യസ്ഥയിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നതെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഈ 19-22 അധ്യായങ്ങള് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും പൊതുവായിട്ട് പറയാനുണ്ടെങ്കിൽ പറയാം. അല്ല, മറ്റേ റെസിപ്പിയുടെ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു, ഇന്ന് അധിവേശനം പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമില്ല.
ഓക്കെ, എല്ലാരും അച്ഛന ഓർപ്പിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ മരണപ്രിയ സമയത്തിന്റെ വകയായിട്ട് ഒരു കുക്ക്ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന കാര്യം എല്ലാരും ഇതിനോടെ അറിഞ്ഞിരിക്കുമല്ലോ. എല്ലാരും നല്ല റെസിപ്പീസ് ഒക്കെ അയച്ചു തരിക. റെസിപ്പീസ് ഒക്കെ വന്നു തുടങ്ങി, അയച്ചവർക്ക് വളരെ നന്ദി. ബാക്കിയുള്ളവരോടൊക്കെ വേഗം അയച്ചു തരിക. ഓഗസ്റ്റ് 20 ഇത് അയച്ചു തരണം. നമുക്ക് എന്നിട്ട് ആനുവൽ കോൺഫറൻസിനോട് സംബന്ധിച്ച് ബുക്ക് പബ്ലിഷ് ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും റെസിപ്പി അയച്ചു തരിക. അതുപോലെ ആനുവൽ കോൺഫറൻസിന്റെ രജിസ്ട്രേഷനും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം രജിസ്ട്രേഷൻ ഫോം അയച്ചു തരിക. രജിസ്ട്രേഷൻ ഫീ $25 ആണ്. പിന്നെ സമാജം മന്ത് റീഡിംഗ് മന്ത് തുടങ്ങിയിട്ടുണ്ട്. July 15 തൊട്ട് August 15 വരെയാണ്. എല്ലാവർക്കും ബൈബിൾ പോർഷൻസ് ഒക്കെ കിട്ടി കാണുമല്ലോ. ആ പോർഷൻസ് എല്ലാം വായിക്കുക. August 15 കഴിഞ്ഞ് വരുന്ന സൺഡേ സമാജം ഡേ ആയിട്ട് ആചരിക്കുക.